ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് എന്റെ കവിതകൾ അച്ചിൽ ചെയ്യുന്നത്. അതിനു മുമ്പ് ശ്രീ മാഞ്ഞൂർ പരമേശ്വരൻ പിള്ള പിള്ളയുടെ സാഹചര്യത്തിൽ നിന്ന് കൈവന്ന മഹാകാവ്യ സംസ്കാരമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കാര്യങ്ങളിൽ ദൃശ്യമാവുക. ഞാൻ ആദ്യമായി എഴുതിയതും പിന്നീട് നഷ്ടപ്പെട്ടതുമായ അഹല്യ എന്ന കൃതിയിൽ നിന്ന് ഒരു ശ്ലോകം ഉദാഹരിക്കാം. ആരണ്യസിന്നി ശശിദൂകിയ ചന്ദ്രികയ്ക്കും വാരഞ്ചിതും മധുവിടപ്രിയ പൂനിടയ്ക്കും ധാരാളമാശ്വസനഹേതുകമൈ വിധാപാവാരാമമാർമണിയെ ഗൗതമ പത്നിയാക്കി. മാലിനി എന്ന മറ്റൊരു കാവ്യഖണ്ഡത്തിൽ നിന്ന് ഒരു ശ്ലോകം കൂടി ഉദാഹരിക്കട്ടെ. പൂമണം തനുവണിക്കുളിർ ഉദ്യൽ പ്രേമസഞ്ചലത അസ്ഫുടഗാനം കാമസാരം അഭിസാരികമാരെ ക്ഷേമമായനുകരിച്ചു സമീരൻ. സംസ്കൃത വൃത്തത്തിൽ സമുചിതാലങ്കാരങ്ങൾ വിവേചിപ്പിച്ച് ചമൽകൃതമാക്കിയ ആഖ്യാന രീതിയിൽ പുരാണകഥകൾ പ്രത്യേക വൈചിത്ര്യമൊന്നുമില്ലാതെ പുനരാഖ്യാനം ചെയ്യുക എന്നതായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നിയമലംഘന പ്രസ്ഥാനമായി മാറുകയായിരുന്നു. അടിമത്തത്തോടുള്ള പോരാട്ടത്തിൽ ഉത്ബുദ്ധരായ യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശാഭിമാനത്തെ ആളിക്കത്തിക്കാൻ മഹാത്മജിക്ക് കഴിഞ്ഞു. ഇന്നത്തെ യുവതലമുറയിൽ ഒരു വിഭാഗം ധരിച്ചിരിക്കുന്ന പോലെ സായിപ്പിനെ അടിച്ചോടിക്കാൻ മാത്രമായിരുന്നില്ല അന്നത്തെ രാഷ്ട്രങ്ങളുടെ ആഹ്വാനം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ സുശക്തമായ ഒരു ഇന്ത്യക്ക് കഴിയൂ എന്നും ഇന്ത്യക്ക് ശക്തിദായകമായത് എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങളുടെ നിർമ്മാർജ്ജനമാണെന്നും അവർക്കറിയാമായിരുന്നു. സാമൂഹ്യമായ വീക്ഷണഗതിക്ക് ഇന്നാട്ടിൽ ഹരിശ്രീ കുറിച്ചിട്ടത് അവരാണ്. ആ വീരകേസരികളുടെ ഗർജനത്തിൽ നിന്ന് എന്നെ പോലുള്ള എഴുത്തുകാർ ഞങ്ങളുടെ കാവ്യനിർമ്മാണത്തിന് വേണ്ടിടത്തോളം ഊർജ്ജം നേടിയെടുത്തു. മനുഷ്യപ്രേമത്തെ വികസിപ്പിച്ച് ജാതിഭേദം മാറ്റുകളയുക എന്നതായിരുന്നു ലക്ഷ്യം. അന്നെഴുതിയ മതമില്ല എന്ന കവിതയിൽ നിന്ന് ഞാൻ നാലുവരി ഉദ്ധരിക്കട്ടെ. കാളാമൃതത്തിൻ കമനീയമാറിൽ അണഞ്ഞു മിന്നും സവർണനീയ ഹാ നമ്മളെ നിന്നിനെ ജാതിഭേദം മതന്ധരാകാതൊരുമിച്ചു നിൽക്കും. ഗാന്ധിജിയിൽ നിന്ന് പ്രവഹിച്ച സമരാവേശമാണ് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്തെ ഒരു കുഗ്രാമത്തിൽ വിശേഷിച്ചൊരു ശക്തി കേന്ദ്രത്തോടും ബന്ധമില്ലാതെ കഴിഞ്ഞുകൂടിയ എന്നെ കൊണ്ട് ഭാരതപ്പുഴ എന്ന കവിത എഴുതിച്ചത്. ഇതോളൊഴിയത്താഗനത്തിൽ കിടന്നലേറുന്നു പരം ജലദപങ്കികൾ ീരകളോടും ഇരമ്പി പഞ്ഞടുത്തമയുന്നു കടൽ അവീടവീടയായടുത്തടുത്തു വിപ്ലവം പരത്തുന്നു കരുത്തൻ കാറ്റുകൾ പരീസരേവം പരിഭ്രമകരാ പരാക്രമക്രമാ പരായമകൈ ഉളരിതഞ്ചരൈ നിരിക്ഷി പൂജങ്ങൾ ജയപ്രസ്ഥാനം എന്നും തുടർന്ന് മലനിരകളും മധുകരങ്ങളും മലയജറും മധുരഹാസവും നറുന്നിലാവൊളി പരന്ന രാത്രിയും മറക്കുവിൻ മഞ്ഞ യുവക്കളേ നിങ്ങൾ സുരസദനത്തെ പകർത്തി കാണിക്കും സുഖസമൃദ്ധമല്ലിനീ വരും കാലം പരസ്പരം മുട്ടിച്ചിതറി ചിന്നെന്തും ഇറത്തല്ലിന്നുള്ളോരൊരുക്കമാണെങ്കിൽ ഉയർന്നൊരത്തിരയൊതുങ്ങിപ്പം മുമ്പായൊരു സമനിരത്തി വീട് നിർമ്മിക്കാൻ ഒരുങ്ങുവിൻ നിങ്ങൾ ഒരിക്കലും ധർമ്മ സമക്ഷങ്ങനെ മരിച്ചു നിൽക്കാമോ എന്നും എഴുതി പ്രശ്നപ്പെടുത്തിയതിനു ശേഷം കൊല്ലങ്ങൾ കഴിഞ്ഞാണ് പുരോഗമന സാഹിത്യത്തെക്കുറിച്ച് അതിന് മുന്നോടിയായ ജീവസാഹിത്യത്തെക്കുറിച്ച് ഈ നാട്ടിൽ കേൾക്കാൻ തുടങ്ങിയത്. പ്രസ്ഥാന സംഘാടകർ ഒന്നും വായിക്കാറില്ല, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത കവി വാടിയതേ പാസ്സാവൂ, അല്ലാതെ എന്തു പറയാൻ. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് കവിത എഴുതിയിരുന്നത്. സുഹൃത്തുക്കളിൽ അവ വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ വെളിച്ചത്തിൽ തിരുത്തപ്പെടുകയും ചെയ്തിരുന്നു. ആ കവിത ഒന്നൊഴിയാതെ മാതൃഭൂമി തുടങ്ങിയ വാരികകളും മാസികകളും പ്രശ്നപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും ആദ്യത്തെ കവിതാ സമാഹാരം അളകാവരി തയ്യാറാക്കാൻ വേണ്ടി ഒരു പരിശോധന നടത്തിയപ്പോൾ ഞാൻ മെച്ചപ്പെട്ടവയെന്ന് കരുതിയ മിക്ക കവിതകളും ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. മദ്യമാരണം, കൊടുങ്കാറ്റ്, മേശോപാലംഭം, മഴമില്ല്, ഓമനയുടെ അച്ഛൻ തുടങ്ങി എനിക്ക് പ്രിയപ്പെട്ട പലതും പരിശോധകനായിരുന്ന ശ്രീ കുട്ടികൃഷ്ണമാരാരുടെ വയലറ്റ് മഹി വരയേറ്റ് ചത്തുകൂ. ഗൃഹാസൗല്യത്തിന്റെ വിദഗ്ധ ചികിത്സകനും അനൌചിത്യത്തെ അകലെയും ഉറപ്പിക്കാത്തവരുമായ സാക്ഷാൽ മാരാരെ പരിചയപ്പെട്ടുവെന്നവർക്കാണ് എന്റെ കാവ്യസപര്യയുടെ പ്രധാന ഘട്ടം തുടങ്ങുന്നത്. അദ്ദേഹം കവിതയിലെ വൈകാരിക വശത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നിനിന്നു. അതെങ്ങനെ സാധിക്കണമെന്ന് കഥാഘടന മുതൽ പ്രയോഗിക്കുന്ന പദങ്ങളുടെ സ്ഥാനം വരെ നിഷ്കർഷിക്കേണ്ടതായ പലതുമുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് ഞാനിവിടെ ലജ്ജാപൂർവ്വം സ്മരിക്കുന്നു. അദ്ദേഹം കലാമണ്ഡലത്തിലായിരുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഭാര്യവീടായ പൊന്നാനിയിലേക്ക് വരുന്നതിനെ ഞങ്ങൾ പൊന്നാനിയിലെ സാഹിത്യ സദസ്സിലെ മിസ്റ്റർ സദസ്യർ എത്രമാത്രം ഉത്കണ്ഠയോടെയാണ് കാത്തിരുന്നത്. വായനശാലയിൽ കയറി ഞങ്ങളെ കണ്ട് ഒരു മണിക്കൂറെങ്കിലും സാഹിത്യ സല്ലാപം നടത്തിയ ശേഷമേ അദ്ദേഹം മക്കളെ കാണാൻ പോകാറുള്ളൂ. മാരാർക്ക് എന്റെ നേർക്കുള്ള സൗജന്യ ഭാവത്തിലും ഒരതിലുണ്ടായിരുന്നു. പള്ളിച്ചൂണ്ടൻ എന്ന കവിതയെ അനുഗ്രഹിച്ച ആ ഗുരുനാഥൻ പണിമുടക്കം എന്ന കൊച്ചുകാര്യത്തെ അഭിനന്ദിക്കുകയുണ്ടായില്ല. മാരാർ അപ്പുറത്തോളനെ പോയിരുന്നു. മറിച്ച് എന്നെ വാത്സല്യപൂർവ്വം പ്രോത്സാഹിപ്പിച്ചു പോന്ന നാലാപ്പാട് ആ കവിതയുടെ പേരിൽ യുക്തിവാദങ്ങൾ ഒടിച്ചെടുത്ത് എന്നെ പൊതുവെ തല്ലുക തന്നെ ചെയ്തു. വാങ്മയമായ ആ ഭേദ്യം ചെയ്യൽ എന്നെ എന്റെ പുതിയ വിശ്വാസ പ്രമാണങ്ങളോട് അള്ളിപ്പിടിച്ചു നിൽക്കാൻ സഹായിക്കുകയാണുണ്ടായത്. സ്വാഭിപ്രായത്തിൽ സ്ഥൈര്യമുണ്ടായിരുന്നുകൊണ്ട് ആ വാദഗതികളെ എതിർത്തു നിന്ന ശേഷം ദേഷ്യം സഹിക്കാതെ എങ്കിൽ ഞാൻ അങ്ങനത്തവനാണെന്ന് വെച്ചോളൂ എന്ന് പറയാതെ പറഞ്ഞ് തിരിച്ചുപോന്ന് മറ്റൊരു കാര്യമെഴുതി പുത്തൻ കലവ് മരിവാൾ. ഈ രണ്ട് കൃതികളും തുടർന്ന് തഥാധികമായ ആശയഗതിയുള്ള മറ്റു കവിതകളും എഴുതാൻ ആ കാലത്ത് തൃശൂര് കേന്ദ്രമാക്കി നടന്നിരുന്ന പുരോഗമന സാഹിത്യ സദസ്സുകൾ ഞാൻ ഒരിക്കലും അതിൽ ഹാജരായിരുന്നില്ലെങ്കിൽ പോലും എനിക്ക് പ്രചോദകമായിട്ടുണ്ടെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഥാകാവ്യങ്ങളിലാണ് എനിക്ക് തൃപ്തി. മൃഗമർത്യ ദേവതാവൃന്ദം, ഒരുമിച്ച് കഴിയുന്ന പൂതപ്പാട്ട്, കാവിനെപ്പാട്ട്, ഒരു ഗന്ധർവൻ പാടുന്നു ഇത്യാദി ഖണ്ഡകാവ്യങ്ങളുടെ ബീജാവാപം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യ വിശേഷം കൊണ്ട് എന്റെ ഹൃദയത്തിൽ ശൈശവത്തിലേ പതിഞ്ഞതാണ്. ഈ സംഗതി വിശദമായി ഞാൻ മറ്റൊരു ലേഖനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. കൗമാരത്തിൽ മനസ്സിൽ പതിഞ്ഞ ആശയങ്ങൾ മാത്രമല്ല സുന്ദരങ്ങളും ചതുരങ്ങളുമായ പദപ്രയോഗങ്ങൾ പോലും എന്റെ കാവ്യത്തിൽ വേഷം മാറി വന്നു നിൽക്കാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ അവരെ തിരിച്ചറിയാനാകും. പന്തളം കേരളവർമ്മയിലെ വിജയോദയ കാവ്യം എന്നെ ഏറ്റവുമധികം ആകർഷിച്ചതാണ്. അതിനെ നമദമരഗിരി ഇടകൂടകോടിമനിരസൻ മണിരഞ്ജിതീഹൻ എന്നു തുടങ്ങുന്ന ശ്ലോകം അക്ഷരശ്ലോക സദസ്സുകളിൽ ഞാൻ മറക്കാതെ ചൊല്ലാറുള്ളതാണ്. ലക്ഷ്മീസ്തവം എന്ന കവിതയിൽ അതെങ്ങനെ കടന്നുകൂടിയെന്ന് കാണുന്നത് രസകരമായിരിക്കുന്നു. കർത്തരി കസ്തര കൽപ്പകമലരുക വർഷിക്കുന്നു തനിയേ തൽപദമലമുകരും മറുകറ്റിനു പോരിപ്പോരിയൊഴിക്കൻ തുരവിക്കുന്നതമകുടതടോ പല രശ്മികളിഴുകുന്നു ചരണം തഴുകം കല്ലോലത്തിനു കഴുകിക്കളയൻ. പ്രായാധിക്യവും ദുരിതാനുഭവങ്ങളും എന്നെ മെല്ലെ മെല്ലെ സത്യജ്ഞാനത്തിലേക്ക് ആകർഷിക്കുകയായിരുന്നു. ക്രമേണ ഒരു വികാരശൂന്യത എന്റെ കവിതകളിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അത് സ്വാഭാവികമായ ഒരു വളർച്ചയായി കണക്കാക്കാൻ എന്റെ മനസ്സ് വിസമ്മതിച്ചു. കവി വേറെ, സത്യജ്ഞാനി വേറെ എന്ന് അത് ഉറക്കെ ഉറക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആക്ഷേപിക്കാൻ വേണ്ടിയാണെങ്കിലും മനുഷ്യന്റെ ബാല്യകാല സ്ഥാപനമാണ് കവിതയെന്ന് പറയുന്ന നിരൂപകൻ ഏറെക്കുറെ സത്യം പറയുന്നു. കവിത മർത്യന്റെ മോഹനമായ ബാല്യകാലത്തെ ശാശ്വതമാക്കുകയാണ്. ഒരു കവി അതിൽ നിന്ന് വിട്ടുപോരുന്നത് തത്വജ്ഞാനത്തിന്റെ പേരിലാണെങ്കിൽ പോലും സൂക്ഷിപ്പിക്കുകയാണ്.